ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചം എങ്ങനെ രൂപം കൊണ്ടു? മതനിഷേധികൾ പറഞ്ഞതെന്താണ്? ഇസ്ലാമിനുള്ള മറുപടി എന്താണ്? മറുപടി പറയുന്നത്,
പ്രപഞ്ചം എങ്ങനെയാണ് രൂപപ്പെട്ടത്, എങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ രൂപീകരണം ഉണ്ടായത്? പ്രധാനപ്പെട്ട ചോദ്യമാണത്. സ്രഷ്ടാവിനെ നിഷേധിക്കുന്ന ആളുകൾ എന്ത് മറുപടിയാണ് അവർക്ക് പറയാനുള്ളത്? ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് ഏറെക്കുറെ പ്രസിദ്ധമായി തീർന്ന പല മറുപടികളുണ്ട്. നിരീശ്വരവാദികൾ, അവർക്കൊരു വാദമല്ല ഉള്ളത്. ഓരോ നാട്ടിലും ഓരോ നിരീശ്വരവാദിക്കും ഓരോ അഖീദയാണ്, ഓരോ വിശ്വാസമാണ്. നിങ്ങൾ ഇരിക്കുന്ന മുസ്ലിമീങ്ങളെ എല്ലാവരോട് ചോദിച്ചു നോക്കൂ, ഈമാൻ കാര്യം എത്രയാണ്? എത്രയാണ് ഈമാൻ കാര്യം? ആറാണ്. എത്രയാണ് ഇസ്ലാം കാര്യം? അഞ്ചാണ്. ഏതൊക്കെയാണ് ഈമാൻ കാര്യങ്ങൾ? അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും. എത്ര നേരത്തെയാണ് നിസ്കാരം? അഞ്ചു നേരത്തേക്കാണ്. യുക്തിവാദിയോട് ചോദിക്കുക, അവന്റെ വിശ്വാസത്തെ കുറിച്ച് ചോദിക്കുക. ഇപ്പോൾ തന്നെ തമ്മിലടിയൻ വിശ്വാസം അടിത്തറകളിൽ വരെ യോജിപ്പില്ലാത്ത ചിന്താഗതിയാണ് അവരുടേത്. പക്ഷെ ഏറെക്കുറെ പ്രസിദ്ധമായ ചിന്താഗതി ഇവർ തന്നെ ഓമന പേരിട്ട് വിളിക്കുന്ന ബിഗ് ബാങ് തിയറിയാണ്. പ്രപഞ്ചം പണ്ടൊരു ചെറിയ പൊട്ടായിരുന്നു. ഈ കാണുന്ന ആകാശങ്ങളും ഭൂമിയും സർവ്വതും ഈ ചെറിയ പൊട്ടിനുള്ളിൽ അത് സ്വരൂപിക്കപ്പെട്ട നിലയിലായിരുന്നു. പിന്നെ ഒരു സമയത്തിൽ അത് യാദൃശ്ചികമായി പൊട്ടിത്തെറിച്ചു. അങ്ങനെ യാദൃശ്ചികമായി ഈ പറഞ്ഞ പൊട്ടിത്തെറിയിൽ വലിയ പ്രപഞ്ചം രൂപം കൊണ്ടു. നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളിൽ, ഭൂമി അതിന്റെ സ്ഥാനങ്ങളിൽ, സൂര്യൻ അതിന്റെ സ്ഥാനങ്ങളിൽ, ചന്ദ്രൻ അതിന്റെ സ്ഥാനങ്ങളിൽ, എല്ലാം എങ്ങനെ ഉണ്ടായി? യാദൃശ്ചികമായി ഉണ്ടായി, യാദൃശ്ചികമായി ഉണ്ടായി. അങ്ങനെ ഭൂമിയിൽ യാദൃശ്ചികമായി മരങ്ങളുണ്ടായി, യാദൃശ്ചികമായി നദികളുണ്ടായി, യാദൃശ്ചികമായി വെള്ളമുണ്ടായി. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങൾ അള്ളാഹു ഉണ്ടാക്കി എന്ന് പറയുന്നതിനു പകരം മതനിഷേധികൾ അതിനു പകരം ഒരു പദം കണ്ടെത്തി, യാദൃശ്ചികമെന്നതാണ്. നിന്റെ ദൈവം യാദൃശ്ചികനാണ്, നീ സമ്മതിച്ചാലുമില്ലെങ്കിലും. സഹോദര, ഒന്നാമത്തെ ചോദ്യം, ഈ പൊട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഈ പൊട്ടെങ്ങനെ ഉണ്ടായി? എങ്ങനെ ഒരു ശൂന്യശേഷം ഒരു പൊട്ടുണ്ടായി? ഇതെങ്ങനെ തുടങ്ങി? ഇതിന് മറുപടി പറയാൻ വേണ്ടി ആധുനിക കാലഘട്ടത്തിലെ വലിയ വലിയ യുക്തിവാദികളുടെ തലവന്മാരെന്ന് പറയപ്പെടുന്നവർ ചിലർ പറഞ്ഞു. നിങ്ങൾ ലളിതമായി പറയാൻ ശ്രമിക്കാം. രണ്ട് കല്ലെടുത്ത് നിങ്ങൾ കൂട്ടിപൊട്ടിച്ചാൽ ഈ രണ്ട് കല്ല് പൊട്ടിപ്പോകും, കല്ലില്ലാതെയാണ്. രണ്ട് കല്ല് കൂട്ടിമുട്ടിയാൽ അതില്ലാതെയാകുമെങ്കിൽ ഇത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലോ, ഇല്ലാത്തത് കല്ലായി മാറും. ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കാൻ, ഇല്ലാത്തതും ഇല്ലാത്തതും എങ്ങനെയാണ് കൂടിച്ചേരുക? അത് അല്ലെങ്കിൽ തന്നെ ഇല്ല. ഈ വലിയ ബുദ്ധിജീവികളെന്ന് പറയുന്നവർ പറയാൻ ശ്രമിച്ച മറുപടിയാണ് ഒന്നാമത്തെ ചോദ്യം. ഈ പൊട്ടെങ്ങനെ ഉണ്ടായി? ശരി, ഈ പൊട്ടുണ്ടായി, ഈ പൊട്ടൊരു നിമിഷത്തിൽ പൊട്ടിത്തെറിച്ചതാണല്ലോ. എന്ത് ഈ നിമിഷം പൊട്ടിത്തെറിക്കാൻ കാരണം? എന്ത് കുറച്ച് മുന്നേ പൊട്ടിത്തെറിച്ചുകൂടായിരുന്നോ? എന്തുകൊണ്ട് മുന്നേ പൊട്ടിത്തെറിച്ചില്ല, എന്തുകൊണ്ട് പിന്നെ പൊട്ടിത്തെറിച്ചു? ശരി, ഇതൊക്കെ പൊട്ടിത്തെറിച്ചതിന് ശേഷം സാധാരണ മനുഷ്യരുടെ പ്രപഞ്ചത്തിൽ പൊട്ടിത്തെറികളുടെ സ്വഭാവം എന്താണ്? എന്താ പൊട്ടിത്തെറികളുടെ സ്വഭാവം? പൊട്ടിത്തെറി ഉണ്ടായിക്കഴിഞ്ഞാൽ തകർച്ചയാണ് സംഭവിക്കുന്നത്, രൂപീകരണമല്ല സംഭവിക്കുന്നത്, തകർച്ചയാണ്. വീട് പൊട്ടിത്തെറിച്ചാൽ കല്ലെല്ലാം കൂടി തെറിച്ച് ആളുകൾ അങ്ങോട്ട് കൂടെ, ഏതെങ്കിലും ഒരു വീട് പൊട്ടിത്തെറിച്ച് ഒരു ബുർജ് ഖലീഫ ഉണ്ടായത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വീട് പൊട്ടിത്തെറിച്ച് അതിന്റെ ഉള്ളിൽ നിന്നൊരു ജീവി പുറത്തു വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉള്ള ജീവി ചത്തുപോവാന്നല്ലാതെ. പൊട്ടിത്തെറികളുടെ ഫലങ്ങൾ എപ്പോഴും ശൂന്യതയാണ്. എങ്ങനെയാണ് പൊട്ടിത്തെറി ജീവന് രൂപം നൽകിയത്? എങ്ങനെയാണ് പൊട്ടിത്തെറി പ്രപഞ്ചത്തിന് രൂപം നൽകിയത്? ഇങ്ങനെയാണിത്. മാത്രമല്ല, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, പ്രപഞ്ചത്തിന്റെ രൂപീകരണം യാദൃശ്ചികതയിൽ പൊടുന്നനെ സംഭവിച്ചതായിരുന്നു എങ്കിൽ പ്രപഞ്ചത്തിന്റെ സ്വഭാവം തന്നെ എന്താകണമായിരുന്നു? യാദൃശ്ചികതയാകണമായിരുന്നു. നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നത് യാദൃശ്ചികതയല്ല, കൃത്യതയാണ്. സൂര്യൻ തോന്നുമ്പോഴാണ് വരുന്നത്, സൂര്യൻ തോന്നുമ്പോഴാണ് അസ്തമിക്കുന്നത്, ഭൂമി അതിന്റെ ചലനങ്ങൾ തോന്നുന്നത് പോലെയാണോ? അല്ല, കൃത്യതയുണ്ട്, അതിന് കൃത്യതയുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രത്തെക്കുറിച്ച് ചില ആളുകൾ പറഞ്ഞു, ശാസ്ത്രത്തോട് നീ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പരിധി കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല. ഒരു ശാസ്ത്രജ്ഞനോട് നീ ചോദിക്കാൻ, ഒരാൾ മിനുസമുള്ള ഒരു പ്രതലത്തിൽ തെന്നി വീഴുന്നത് എന്തുകൊണ്ടാണ്? അവൻ പറയും, ഫ്രിക്ഷന്റെ പ്രശ്നമുണ്ട്, കാല് ഇന്ന സ്ഥലത്ത് വെള്ളത്തിൽ ചവിട്ടുമ്പോൾ അതിന് ബാലൻസ് മാറുന്നു, ഇന്ന ഇന്ന കാരണം. ശരി, എന്തുകൊണ്ടാണ് വെള്ളത്തിന് മുകളിൽ ചവിട്ടു അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഫ്രിക്ഷനിൽ കുറവുണ്ടാകുന്നത്? എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ എന്ന് ചോദിച്ചാൽ ശാസ്ത്രത്തിനൊന്നും പറയുന്നില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് എന്ന ചോദ്യം ഒരു പരിധിവരെ ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ടാണ് തെങ്ങിന് മുകളിൽ തേങ്ങയുണ്ടായത്, എന്തുകൊണ്ട് താഴെ ഉണ്ടായില്ല എന്ന് ഒരാൾ ചോദിച്ചാൽ എന്തുത്തരമാണ് പറയുക? യാദൃശ്ചികതയായിരുന്നു പ്രപഞ്ചത്തിന്റെ സ്വഭാവമെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. പ്രപഞ്ചമാകട്ടെ കൃത്യതയുള്ളതാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഞാൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, മതനിഷേധികൾ ഈ പറഞ്ഞ ഉത്തരമുണ്ടല്ലോ, ഈ ഉത്തരം അവരെ കൊണ്ടെത്തിച്ച മറ്റൊരു പ്രശ്നമുണ്ട്, അതാണ് ഇതിനേക്കാൾ ഗൗരവപ്പെട്ടത്. ഈ ഉത്തരം, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ക്രമം തെറ്റിച്ചാൽ അതിന്റെ പ്രശ്നം നിങ്ങൾ അനുഭവിക്കും. ഇവർ പറഞ്ഞു, പ്രപഞ്ചം പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഭൂമിയും മനുഷ്യനൊക്കെ ഉണ്ടായത്. പറഞ്ഞു വന്നാൽ ഈ ഇരിക്കുന്ന മനുഷ്യരെല്ലാം കുറച്ചു രാസപദാർത്ഥങ്ങളുടെ കൂട്ടങ്ങൾ മാത്രമാണ്, നമ്മളൊക്കെ ഇതുണ്ടായതാണ്. ഇവരുടെ വാദപ്രകാരം മനുഷ്യൻ ചില രാസപദാർത്ഥങ്ങളുടെ കൂട്ടമാണ്. എന്തിനധികം വലിയ അതീസ്റ്റുകൾ പുകഴ്ത്തി പാടുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ്, അയാൾ പരസ്യമായി പറഞ്ഞു, അയാൾ പറഞ്ഞു, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ സ്കമ്മാണ്, രാസമാലിന്യമാണ്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ തെങ്ങിന്റെ വളത്തളത്തിലിടുന്ന ചാണകത്തിന് സമാനമാണ്. അടുത്തിരിക്കുന്നവനെ കുറിച്ച് നീ ഒന്ന് അങ്ങനെ ചിന്തിച്ചു നോക്കുക, നിന്നെ കുറിച്ച് നീ ഒന്ന് അങ്ങനെ ചിന്തിച്ചു നോക്കുക, എന്ത് വിലയാണ് നിനക്ക് ബാക്കിയുള്ളത്? നിന്റെ മാതാവിന് എന്ത് പ്രത്യേകതയാണുള്ളത്? നീ ഇരിക്കുന്ന കസേരയും നിന്റെ മാതാവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? രണ്ടും കെമിക്കൽ സ്കമ്മ് തന്നെയാണ്, രണ്ടും രാസപദാർത്ഥങ്ങൾ തന്നെയാണ്. നിന്റെ കയ്യിൽ നീ വളർത്തിയ മകനും നീ ഇരിക്കുന്ന കസേരയും ഈ കാണുന്ന കാർപ്പറ്റും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? അതുകൊണ്ടാണ് ഒരു യുക്തിവാദി, അവനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ അവൻ കാണുന്നത്, നിങ്ങൾ ലാബുകളിൽ പോയിട്ടില്ലേ, ഒരു രാസം ഒരു ലാബിൽ ഒന്ന് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പുകയുണ്ടായി, അതേപോലെ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ അവന്റെ കണ്ണിൽ അവൻ കാണുന്നത് കുറെ കാർബൺ ഡയോക്സൈഡ്, കുറെ ഓക്സിജൻ, കുറെ ഈ പറഞ്ഞ പദാർത്ഥങ്ങൾ ഉരുകിയൊലിക്കുന്നത് പോലെയാണ് അവൻ അനുഭവപ്പെടുന്നത്. മനുഷ്യർ അവരുടെ അഭിമാനബോധത്തെ തകർക്കുന്ന ചിന്താഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാം ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ സിത്തതി അയ്യാം, ആറു ദിവസങ്ങളിലായി ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനാണ് നിങ്ങളുടെ റബ്ബ്, അവനാണ് അല്ലാഹു. വകാന അർശുഹു അലൽ മാ, അവന്റെ സിംഹാസനം വെള്ളത്തിനു മുകളിലാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് അവന് കാണുന്നതെല്ലാം പഠിച്ചത്. എനിക്ക് ലക്ഷ്യമുണ്ട്, നീ മണ്ണും ചെളിയും പോലെയല്ല, നിനക്ക് വേണ്ടി അല്ലാഹു ഇത് പഠിച്ച് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളിൽ അത്ഭുതങ്ങൾ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടെന്ന് ആയത്ത് കേട്ടപ്പോൾ രാത്രിയിൽ താടി രോമങ്ങൾ കുതിരുന്നത് വരെ അവിടുന്ന് കരയുകയാണ്. അവിടുന്ന് പറഞ്ഞു, വൈലുൽ ലിമൻ സമിഅഹ വലം യതദബ്ബർ ഫീഹ, ഈ വചനം കേട്ട് ആകാശ ഭൂമികളിലെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുന്ന വചനം കേട്ടതിന് ശേഷം ചിന്തിക്കാതെ നടന്നുപോകുന്നവൻ, അവന് നാശം. ഒരു മുസ്ലിം അവൻ ഓരോ കാര്യങ്ങളിലും പാഠമുണ്ട്, നടന്നുപോകുന്നത് വെറുതല്ല. ആകാശങ്ങളും ഭൂമിയും പ്രപഞ്ചത്തിലെ ഓരോ മാസ്മരികതകളും അവനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, ഈ കാണുന്നതിനെ സൃഷ്ടിച്ച ലോകങ്ങളുടെ സ്രഷ്ടാവായ ഏറ്റവും വലിയവനായ റബ്ബുണ്ട്, അവൻ അവൻ പഠിച്ചതാണ് എന്നെ. രണ്ടുച്ചരങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? രണ്ടുച്ചരങ്ങളും നൽകുന്ന ഫലങ്ങൾ തമ്മിൽ എന്ത് വലിയ വ്യത്യാസമുണ്ട്? സഹോദരങ്ങളെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.